إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستة وشواسي غلا يدانم كلاسي غلا إلا نمال شرشي يدو كنت ركنا بشيام رحسي جيبتا تل സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്. 5 രക്ഷാമാർഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. 6-ാമത്തെ ഒന്ന്, അൽ ഖൗഫു മിനൽ നിഫാഖ്, നിഫാഖിനെ ഭയപ്പെടുക എന്നുള്ള ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണത്. നിഫാഖിനെ പേടിക്കുക, അത് വിശ്വാസിയുടെ ഒരു ഗുണമാണ്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നിഫാഖിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ടോ? ഈ വിഷയവും അഥവാ രഹസ്യ ജീവിതത്തിലുള്ള തിന്മകൾ എന്ന് പറയുമ്പോൾ അതിന് നിഫാഖുമായി വലിയ ബന്ധമുണ്ട്. നിഫാഖുമായി വലിയ ബന്ധമുണ്ട്. നിഫാഖിനെ ഭയപ്പെടുന്ന അവസ്ഥ, കാപട്യത്തെ ഭയപ്പെടുന്ന അവസ്ഥ നമ്മൾക്കുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ട വിഷയമാണ്. സത്യവിശ്വാസിക്കുണ്ടാകേണ്ട മഹാന്മാരായ സലഫുകൾ അങ്ങേയറ്റം പേടിച്ചിരുന്ന ഒന്നാണ് നിഫാഖ് എന്നുള്ളത്. അവരെക്കാൾ എത്രയോ ഈമാനികമായി വളരെ പിന്നിലായ നമ്മൾ എത്രത്തോളം ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞതുപോലെ, മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ, വിശ്വാസി മാത്രമേ നിഫാഖിനെ പേടിക്കുള്ളൂ. വല അമിനഹു ഇല്ലാ മുനാഫിഖുൻ, നിഫാഖിനെ ഒരുത്തൻ ഭയപ്പെടുന്നില്ലെങ്കിൽ അവൻ മുനാഫിഖായിരിക്കും. കാപട്യം ഒരുത്തൻ ഭയപ്പെടുന്നില്ലെങ്കിൽ മുനാഫിഖ് അതിനെ തൊട്ട് നിർഭയനാകൂ. ഇനി നമ്മൾ സ്വന്തത്തോട്, ഞാൻ എന്നോട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട വിഷയമാണ്, നിഫാഖ് എന്നുള്ള പദം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മളെപ്പോഴെങ്കിലും നമ്മളെ ജീവിതത്തെ വിലയിരുത്തി എനിക്ക് നിഫാഖുണ്ടോ എന്ന് പേടിക്കുന്ന അവസ്ഥ നമ്മൾക്കുണ്ടോ എന്നുള്ള നമ്മൾ പരിശോധിക്കണം. നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം, ഈ നിഫാഖ് എന്നുള്ള പദം, കാപട്യം എന്നുള്ള പദം നമ്മൾ ധാരാളമായി കേൾക്കുന്നുണ്ട്, പക്ഷേ എന്റെ ജീവിതത്തിൽ നിഫാഖുണ്ടോ? നിഫാഖിനെ ഭയപ്പെടുന്ന അവസ്ഥ, എന്റെ ജീവിതത്തിൽ നിഫാഖ് വരുമോ എന്ന ബേജാറ്, പേടി, അതാണല്ലോ യഥാർത്ഥത്തിൽ നിഫാഖിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ. അത് വിശ്വാസിക്ക് ഉണ്ടാകും, വിശ്വാസിക്ക് അതെന്തായാലും ഉണ്ടാകുമെന്നാണ്. നിഫാഖിനെ കുറിച്ചൊരു ബേജാറുമില്ല, ഞാനൊന്നും മുനാഫിഖാകുന്ന പ്രശ്നമല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കേണ്ടതില്ല എന്നാണ് എന്റെ ചിന്തയെങ്കിൽ അത് മുനാഫിഖിനെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അൽ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നുണ്ടാകും, ഞാനൊക്കെ ഇപ്പോൾ മുനാഫിഖാണോ, മുനാഫിഖുകൾ വേറെ ആരൊക്കെയാണ് എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക. എന്നാൽ വലൈക്കും സലാം വറഹ്മത്തുള്ളാ. എന്നാൽ മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, ഭൂമിയിൽ ഒരുപാട് മുനാഫിക്കുകളുണ്ട്. മുനാഫിക്കൾ ധാരാളമുണ്ട്. അൽഹസൻ ഉൽ ബസ്രി റഹിമുള്ള പറഞ്ഞത് കാണാം, ലൗലൽ മുനാഫിഖൂന ലസ്തൗഹസ്തും ഫിത്തുറുഖാത്ത്. ഈ മുനാഫിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഹസൻ ഉൽ ബസ്രി എന്ന് പറഞ്ഞാൽ ആരാണ്? മഹാനായ താബിഈയൻ അബു സഈദ് അൽ ഹസൻ ഇബ്നു അബിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, മഹാനായ താബിഈയൻ, അദ്ദേഹമാണ് പറയുന്നത്, ഈ മുനാഫിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ വഴികളിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുമായിരുന്നു, നിങ്ങൾ ഒറ്റപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ, മുനാഫിക്കുകൾ ഇവിടെ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആളുകളൊന്നും വഴിയിൽ കാണാൻ മാത്രം ഉണ്ടാകൂല എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളൊക്കെ ഒറ്റപ്പെടുമായിരുന്നു. അപ്പോൾ നിഫാഖില്ലാത്ത ആളുകൾ കുറച്ചാണെന്ന് അതിന്റെ അർത്ഥം, നിഫാഖില്ലാത്ത ആളുകൾ കുറച്ചാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിഫാഖ് മുനാഫിക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അന്ന് തന്നെയുണ്ട്. അതാണ് അൽ ഹസൻ ഉൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനൊന്നും മുനാഫിക്കല്ല, നമ്മളൊന്നും ആ ഗണത്തിൽ പെടൂല, അത് മറ്റേതോ ഒരു വിഭാഗമാണ് എന്ന് വിചാരിച്ച് നിർഭയമടയേണ്ട ഒരു വിഷയമല്ല ഈ പറഞ്ഞിട്ടുള്ളത്. നിഫാഖുകൾ ഇഷ്ടംപോലെ മുനാഫിക്കുകൾ ഒരുപാടുണ്ട് എന്നാണ്, അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാനും മുനാഫിക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ മുനാഫിക്കാണോ എന്ന് നമ്മൾ പരസ്പരം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, കാദൽ ഖുർആനു അൻ യകൂന കുല്ലുഹു ഫീ ശഅ്നിഹിം. ഖുർആൻ മൊത്തം അവരുടെ വിഷയത്തിലാകുമാറായിട്ടുണ്ട്. ഖുർആൻ മൊത്തെടുത്ത് പരിശോധിച്ചാൽ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടംപോലെയാണെന്നർത്ഥം. ലിക്കസ്റത്തിഹിം അല ലഹരിൽ അർദ്. എന്തുകൊണ്ടാണ് ഖുർആനിൽ ഇത്രമാത്രം മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? മുനാഫിക്കുകളെ സൂറത്തുൽ മുനാഫിഖൂൻ ഒരു സൂറത്ത് തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് മുനാഫിക്കുകളെ കുറിച്ച്, സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിലൊക്കെ നമുക്കറിയാം മുനാഫിക്കുകളെ കുറിച്ചുള്ള പരാമർശം, അവരുടെ അടയാളങ്ങളെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഭൂമിയിൽ അവർ ഒരുപാടുള്ള കാരണച്ചാലാണ്. ലിക്കസ്റത്തിഹിം അല ലഹരിൽ അർദ് വഫി അജ്വാഫിൽ ഖുബൂർ. ഭൂമിയിൽ മാത്രമല്ല, മരിച്ചവരുടെ കൂട്ടത്തിൽ ഇഷ്ടംപോലെയുണ്ട്. ഖബറുകൾക്കുള്ളിൽ കിടക്കുന്നവരെയും ഭൂമിയിൽ എന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെയും എടുത്ത് പരിശോധിച്ചാൽ മുനാഫികൾ ഇഷ്ടംപോലെ. അതുകൊണ്ടാണ് ഖുർആനിൽ ഇത്രമാത്രം അവരെക്കുറിച്ച് പരാമർശമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മുനാഫിക്കിനെ കുറിച്ച് നമ്മൾ ചിലപ്പോ നിഫാഖിന്റെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ചില ഹദീസുകൾ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പഠിച്ച ആളുകൾ ചില ആയത്തുകൾ അതിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരു പക്ഷേ മുനാഫിക്കിന്റെ അടയാളം വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പരന്നു കിടക്കുന്നതാണ്. പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അതിന്റെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാൻ, കൃത്യമായി എന്ന് പറഞ്ഞാൽ സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയാച്ചുകൾ എടുത്തുവെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട സഈദ് ഇബ്നു അലി ഇബ്നു വഹഫ് അൽ ഖഹ്താനി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ നൂറുൽ ഈമാൻ വദുലുമാത്തുൻ നിഫാഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 50-ൽ കൂടുതൽ മുനാഫിക്കിന്റെ അടയാളം വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50-ൽ കൂടുതൽ അടയാളങ്ങൾ നമ്മൾ സാധാരണ കേട്ടുവരാറുള്ള ആയത്തുൽ മുനാഫിഖി സലാസുൻ, മൂന്ന് അടയാളങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ നാല് അടയാളങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതിനു പുറമെ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ധാരാളക്കണക്കിന് അടയാളങ്ങൾ അവരെക്കുറിച്ച് വന്നിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസുൻ എന്ന ഹദീസിൽ നിന്ന് തന്നെ മുനാഫിക്കുകളുടെ മൊത്തത്തിൽ അടയാളങ്ങളെ അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്തായിരുന്നാലും ഈ നിഫാഖ് എന്നുള്ള വിഷയവും മുനാഫിക്കുകൾ എന്നുള്ള ആ വിഭാഗവും നമ്മൾ ചെറുതായി കാണേണ്ട ഒന്നല്ല. നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട, ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ അസുഖമാണ് നിഫാഖ് എന്നുള്ള അസുഖം. ഇതിനെക്കുറിച്ച് പേടിയുണ്ടായാൽ എന്റെ ജീവിതത്തിൽ നിഫാഖ് വരുമോ എന്ന ബേജാറ്, ഒരു ഭയപ്പാട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രഹസ്യജീവിതം നന്നാക്കാൻ സാധിക്കും. കാരണം രഹസ്യജീവിതവും പരസ്യജീവിതവും വ്യത്യസ്തമായിരിക്കും മുനാഫിക്കിന്റേത്. ഇബ്നു ജുറൈജ് റഹിമഹുള്ള പറഞ്ഞത് കാണാം, അൽ മുനാഫിഖു യുഖാലിഫു ഖൗലുഹു അമലഹു. മുനാഫിഖ് അവന്റെ സംസാരവും അവന്റെ പ്രവർത്തനവും രണ്ടു രണ്ടായിരിക്കും. സംസാരത്തിൽ നല്ല മുത്തഖിയായിരിക്കും, പക്ഷെ അവന്റെ അമൽ പോക്കായിരിക്കും. വസിർറുഹു അലാനിയതഹു, അവന്റെ രഹസ്യവും പരസ്യവും വ്യത്യസ്തമായിരിക്കും. രഹസ്യ ജീവിതം ഒന്ന് വേറെ, പരസ്യ ജീവിതം ഒന്ന് മറ്റൊന്നായിരിക്കും. ഇത് മുനാഫിഖിന്റെ സ്വഭാവമാണ്, ഇബ്നു ജുറൈജ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രഹസ്യവും പരസ്യവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. രഹസ്യം വളരെ മോശം, പരസ്യമാണെങ്കിൽ പ്രത്യക്ഷത്തിൽ അവൻ നല്ല വിള്ള ചമയുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഇബ്നു ജുറൈജ് റഹിമഹുള്ള പറഞ്ഞത് കാണാം. ഇനി നിഫാഖിന്റെ നിർവചനം പറഞ്ഞെടുത്തേണ്ട പണ്ഡിതന്മാർ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത് കാണാം, അന്നിഫാഖു ഹുവ ഇദ്ഹാറുൽ ഖൈരി വ ഇസ്റാറുൽ ശർ. നിഫാഖ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഖൈറിനെ വെളിവാക്കുക, ഷെറിനെ രഹസ്യമാക്കി വെക്കുക. വഹുവ അൻവാഉൻ, നിഫാഖ് എന്ന് പറഞ്ഞാൽ പല ഇനങ്ങളുണ്ട്. ഇഅ്തിഖാദിയുൻ, ഒന്ന് വിശ്വാസപരമായ നിഫാഖാണ്. വഹുവ അല്ലദി യുഖല്ലിദു സാഹിബഹു ഫിന്നാർ. ഈ നിഫാഖുൻ ഇഅ്തിഖാദി, വിശ്വാസപരമായ നിഫാഖ്, അത് ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് പറഞ്ഞല്ലോ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് മുനാഫിഖുകൾ എന്ന് പറഞ്ഞത്. ഈ ഇഅ്തിഖാദിയായ വിശ്വാസപരമായ നിഫാഖുള്ള ആളുകളാണ്. മറ്റൊന്ന് വ അമലിയുൻ, കർമ്മപരമായ നിഫാഖ്. വഹുവ അക്ബറു മിനൽ ദുനൂബ്, അത് തിന്മകളിൽ വൻ പാപമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, ഇബ്നു കസീർ റഹിമഹുള്ള നിഫാഖിന്റെ നിർവചനം പറഞ്ഞെടുത്ത് പറഞ്ഞത് തന്നെ എന്താണ്? ഇൽഹാറുൽ ഖൈരി വ ഇസ്റാറുൽ ശർ, ഷെറിനെ മറച്ചുവെക്കുക, ഖൈറിനെ വെളിവാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിഫാഖിനെ കുറിച്ച് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. നിഫാഖുൻ അക്ബർ, വലിയ നിഫാഖ്, അതാണ് നിഫാഖുൻ ഇഅ്തിഖാദി, വിശ്വാസപരമായ നിഫാഖ്. അതിൽ പല വകുപ്പുകൾ പെടും. ഏതൊക്കെയാണ് വലിയ നിഫാഖ്? അതുപോലെ തന്നെ നിഫാഖുൻ അമലി എന്ന് പറയുന്ന നിഫാഖുൻ അസ്ഗർ, ചെറിയ നിഫാഖ്. ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് വിശാലമായി പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ നിഫാഖിനെ സംബന്ധിച്ചുള്ള പേടി, അത് നമ്മളെ തിന്മകളിൽ നിന്ന്, രഹസ്യ ജീവിതത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നിഫാഖും അതുപോലെ തന്നെ രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മയും തമ്മിൽ വലിയ ബന്ധമുണ്ട്, വലിയ ബന്ധമുണ്ട്. മുനാഫിഖുടെ രഹസ്യമായിരിക്കും മോശം, പരസ്യം ഖൈറായിരിക്കും പ്രത്യക്ഷത്തിൽ. എന്നാൽ അവന്റെ രഹസ്യം മോശമാണെങ്കിൽ അത് മുനാഫിഖായിരിക്കും. അവൻ അവന്റെ മുനാഫിഖിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. അത് നന്മ ചെയ്യുന്ന വിഷയത്തിലും അങ്ങനെ തന്നെ, നന്മ ചെയ്യുന്ന വിഷയത്തിൽ ആളുകൾ കാണാതിരിക്കുമ്പോൾ നന്മ ചെയ്യാൻ പ്രത്യേകിച്ച് ഉന്മേഷമല്ല, ആവേശമല്ല. ആളുകൾ കാണുമ്പോൾ ആൾക്കൂട്ടത്തിൽ നന്മകൾ ചെയ്യാൻ വലിയ തൽപരനായിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഖതാദ റഹിമഹുള്ള പറഞ്ഞത്, ഖല്ലമാ സാഹിറുൽ ലൈലി മുനാഫിഖുൻ. രാത്രി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ച് മുനാഫിക്കുടെ കൂട്ടത്തിൽ ഉണ്ടാകുള്ളൂ. രാത്രി ഉറക്കമൊഴിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മുനാഫിക്കൾ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? മുനാഫിക്കുകൾക്ക് അത് സാധിക്കൂല. രാത്രി ഉറക്കമൊഴിച്ച് ആരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ ഇബാദത്തുകളിൽ മുഴുകാൻ മുനാഫിക്കിന് സാധിക്കൂല. അവന്റെ കൽബ് അതിന് സമ്മതിക്കൂല. നിഫാഖ് എന്ന രോഗം ബാധിച്ച കൽബിന് ആളുകൾ കാണാനില്ലാത്ത സന്ദർഭത്തിൽ ഒരു നന്മയും ചെയ്യാൻ സാധിക്കൂല. ഒരു നന്മയും ചെയ്യാൻ സാധിക്കൂല എന്ന് പറഞ്ഞാൽ ഒരു നന്മയും ചെയ്യൂല എന്ന അർത്ഥത്തിലല്ല, പൊതുവെ നന്മ ചെയ്യാനുള്ള ആവേശം കുറവായിരിക്കും. നമ്മളൊക്കെ ഒന്ന് സ്വന്തത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മൾ ആരും ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ്? തിന്മകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ചിന്തിക്കുക. മർക്കസിലുള്ള കുട്ടികൾ പ്രത്യേകിച്ചു, നമ്മൾ ഇവിടെ കൂട്ടത്തിൽ ചെയ്യുന്ന ഓരോ നന്മകൾ, ഇനി വീട്ടിൽ പോയാൽ നമ്മളെ വീട്ടുകാരും നമ്മൾ മാത്രമാണ്, പ്രത്യേകിച്ച് നമ്മൾ അറിയുന്ന ആളുകളൊന്നുമില്ല. അവിടെ എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ? ജമാഅത്തിന് പോകാതെ, അതുപോലെ തന്നെ കാര്യമായ നന്മയൊന്നും പ്രവർത്തിക്കാതെ, അവിടെ ആരും നമ്മൾക്ക് പരിചയമുള്ള ആളുകളില്ല, നമ്മുടെ വീട്ടുകാരല്ലാതെ. അവിടെ പ്രത്യേകിച്ച് നമ്മൾക്ക് അമൽ ചെയ്യാൻ ഒരു ഉന്മേഷമല്ല. ഇവിടെ ആളുകൾ കാണുകെ, ഇവിടെയുള്ള അധ്യാപകന്മാരും മറ്റു വിദ്യാർത്ഥികളും കാണുന്ന സമയത്ത് വളരെ ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയും, എന്നാൽ ഒറ്റപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ്? തിന്മകളുടെ വിഷയത്തിൽ നമ്മളുടെ നിലപാടെന്താണ്? അല്ലെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു ചോദിച്ചു, യാ അബ അബ്ദില്ല ഇന്നി അഖ്ഷ അൻ അകൂന മുനാഫിഖ, ഞാൻ മുനാഫിഖാകും എന്ന് പേടിക്കുന്നു, എനിക്ക് പേടിയുണ്ട് ഞാൻ മുനാഫിഖാണോ എന്നുള്ള കാര്യത്തിൽ. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പറഞ്ഞു, തുസല്ലി ഇദാ ഖലൗത വതസ്തഗ്ഫിറു ഇദാ അദ്നബ്ത, നീ ആരുമില്ലാത്ത സന്ദർഭത്തിൽ നിസ്കരിക്കാറുണ്ടോ? ആരും കാണാനില്ലാത്ത സന്ദർഭത്തിൽ നിസ്കരിക്കാറുണ്ടോ? തിന്മ ചെയ്താൽ നീ അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാൻ അങ്ങനെ ചെയ്യാറ്, ആരുമില്ലാത്ത സമയത്ത് നിസ്കരിക്കാറുണ്ട്. അതേപോലെ തന്നെ തിന്മ ചെയ്താൽ ഞാൻ മഗ്ഫിറത്തിനെ ചോദിക്കാറുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ, ഇദ്ഹബ്, നീ പോയിക്കോ. ഫമാ ജഅലക അല്ലാഹു മുനാഫിഖ, അള്ളാഹു നിന്നെ മുനാഫിഖാക്കിയിട്ടില്ല. മുനാഫിക്കിനത് സാധിക്കൂല, ആരുമില്ലാത്ത സമയത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ആരും കാണാനില്ലാത്ത സമയത്ത് ഇബാദത്തിൽ സജീവമാകുന്ന മുനാഫിക്കിന് സാധിക്കൂല. അപ്പൊ നിഫാഖുണ്ട് എന്ന് ഭയപ്പെട്ടു എന്ന് അദ്ദേഹത്തോട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, താങ്കൾക്ക് ആരുമില്ലാത്ത സമയത്ത് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ടോ? തിന്മയിൽ നീ ഖേദിച്ച് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നുണ്ടോ എങ്കിൽ നീ പോയിക്കോ, അള്ളാഹുവിനെ മുനാഫിഖാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ സ്വന്തത്തിന് മാർക്കിടേണ്ടത് രഹസ്യ ജീവിതത്തിലാണ്. അത് നമ്മൾക്കേ സാധിക്കുള്ളൂ, ഈ ദുനിയാവിൽ നമ്മൾക്കേ സാധിക്കുള്ളൂ. പരലോകത്തെത്തിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, മലക്കുകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ പലതുമുണ്ട്. പക്ഷെ മനുഷ്യൻ എന്ന നിലക്ക് ഈ ദുനിയാവിൽ നമ്മുടെ രഹസ്യ ജീവിതത്തിന് മാർക്കിടാൻ നമ്മൾക്കേ സാധിക്കുള്ളൂ. വേറെ അടുത്ത് തൊട്ടടുത്ത് കിടത്തുറക്കുന്ന ഭാര്യയ്ക്ക് പോലും അത് സാധിക്കൂല. ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോലും കൃത്യമായി നമ്മുടെ രഹസ്യ ജീവിതം ഒരിക്കലും അതിന്റെ അവസ്ഥ എന്തെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരാൾക്കും സാധ്യല്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും സഹായകമാകുന്ന കാര്യമാണ്. നിഫാഖിനെ സംബന്ധിച്ച് നമുക്ക് ബേജാറുണ്ടാകണം. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു അവസരത്തിൽ ഈ വിഷയം അവസാനിച്ചതിനു ശേഷം മുനാഫിഖുകളുടെ കൃത്യമായ അടയാളങ്ങൾ വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും പറഞ്ഞ് നമുക്ക് പഠിക്കാം. അതിലേതെങ്കിലും വല്ലതും നമ്മളിൽ ഉണ്ടെങ്കിൽ നിഫാഖിന്റെ അംശം നമ്മളിൽ ഉണ്ട് എന്നാണ്. ഒരു ചെറിയ അംശം പോലും നിഫാഖിൽ നിന്നായിട്ട് നമ്മളിൽ ഉണ്ടാകരുത് എന്നും അങ്ങേയറ്റം എന്ത് ചെയ്യണം, അങ്ങേയറ്റം നമ്മൾ ആ വിഷയത്തിൽ ജാഗരൂകരായി അതിൽ വല്ലാത്ത ബേജാറുണ്ടാകണം. ഈ ഒരു കാര്യം സലഫുകൾ ചെയ്തിരുന്ന കാര്യമാണ്. സലഫുകളുടെ ജീവിതത്തിൽ അവരങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ഈ നിഫാഖിനെ പേടിക്കുക എന്നുള്ളത്. ഇനി നോക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സലഫുകൾ നമ്മൾ എവിടെയാണ്? എത്രയോ അകലെയാണ് നമ്മളും അവരും തമ്മിൽ, എത്രയോ അകലെയാണ് അവരുടെ ഈമാനും നമ്മുടെ ഈമാനും, അവരുടെ അമലും നമ്മുടെ അമലും ഒക്കെ എത്രയോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞിട്ടുള്ള നിഫാഖ് എന്നുള്ളത്. ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മൂന്നെണ്ണമുണ്ട് അടയാളം എന്ന് പറഞ്ഞല്ലോ മുനാഫിഖിന്റെ. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുക. വൈദ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക. വൈദ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ തന്നെ മുനാഫിഖിന്റെ മറ്റു അടയാളങ്ങളൊക്കെയുണ്ട്. അത് ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞത് കാണാം. ഈ മൂന്ന് കാര്യങ്ങൾ, അഥവാ നമ്മൾ മുമ്പ് ഇവിടെ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഖൗൽ, ഫിഅൽ, നിയ്യത്ത്, നമ്മൾ സംസാരിക്കുന്ന സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഉദ്ദേശം, ഇത് മൂന്നുമാണ് ദീനിന്റെ അടിസ്ഥാനം. ഈ നാവുകൊണ്ട് ആ കൗല് മോശമാകുക എന്നുള്ളതിന് തെളിവാണ് കളവ് പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം മോശമാവുക, ഫിഅൽ മോശമാവുക എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് വഞ്ചിക്കുക എന്നുള്ളത്. നമ്മുടെ നിയ്യത്ത് മോശമാകുക എന്നുള്ളതാണ് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക എന്നുള്ളത്. കാരണം വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ അവന്റെ മനസ്സിലെന്താണ്, അത് പൂർത്തീകരിക്കില്ല എന്ന ചിന്തയാണ്. അതാണ് ഏറ്റവും ഗുരുതരമായ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖൗല ഫിഅല നിയ്യത്ത് ഇത് മൂന്നും ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കിന്റെ ബാക്കിയുള്ള അടയാളങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അവന്റെ മനസ്സ് മോശമായിരിക്കും, അവന്റെ ഖൗല് മോശമായിരിക്കും, അവന്റെ പ്രവർത്തനവും മോശമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇനി നോക്ക്, മഹാന്മാരായ സലഫുകൾ ഇത് ഭയപ്പെട്ടിരുന്നതിന്റെ എത്രത്തോളം അവർ ഭയപ്പെട്ടിരുന്നു ഈ നിഫാഖിനെ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു അബി മുലൈഖ റഹിമഹുല്ല, മഹാനായ താബിഈയൻ, ഈ സംഭവമൊക്കെ ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നിഫാഖിനെ കുറിച്ച് കുറച്ചല്പം പഠിച്ച ആളുകൾക്ക് തന്നെ ഇതൊക്കെ കേട്ടതായിരിക്കും ചിലതൊക്കെ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, ഇതൊക്കെ കേട്ടിട്ടും ഈ നിഫാഖ് എന്ന് പറയുന്ന മറളുൻ ഖതീൽ, ഗുരുതരമായ മാരകമായ അസുഖം, ഹൃദയത്തെ ബാധിക്കുന്ന ഈ മാരകമായ അസുഖം എന്റെ ജീവിതത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നിഫാഖിനെ നമ്മൾ പലതിനെയും പേടിച്ചിട്ടുണ്ടാകും, പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ നിഫാഖ് എന്ന് പറയുന്ന ഈ ഗുരുതരമായ ഹൃദയത്തെ ബാധിക്കുന്ന രോഗം, ആ രോഗം നമ്മൾ എത്രത്തോളം അതിനെ ഭയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നമ്മൾ ചിന്തിക്കണം. ശാരീരികമായ മറ്റു അസുഖങ്ങളെക്കാൾ ഗുരുതരമാണ് മറദുൽ ഖൽബി, ഹൃദയത്തിനു ബാധിക്കുന്ന രോഗം. അത് ശാരീരിക രോഗം പോലെ തന്നെയാണ്, അത് വർദ്ധിക്കും, അതിന് വർദ്ധനവുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, ആ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിച്ചു. ഏതാണ് ആ രോഗം? അത് ഹൃദയത്തിൽ ബാധിക്കുന്ന രോഗമാണ്. അപ്പൊ ഹൃദയത്തിന് രോഗമുണ്ടാകും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഗണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്, ഗണ്ഡിതമായി പറഞ്ഞ കാര്യം. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന രോഗത്തെക്കാൾ മാരകമായതും നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ടതുമാണ്. നമ്മൾ നോക്ക്, നമ്മൾക്കൊരു ക്യാൻസർ ബാധിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ക്യാൻസർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബേജാറുള്ള കാര്യമായിരിക്കും. എനിക്ക് ഇപ്പോൾ ഒരു മാരകമായ ഒരു അസുഖത്തിന്റെ പേരെടുത്തു പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്കൊക്കെ ഒരു മാരകമായ അസുഖം എന്നെ ബാധിക്കും അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്നാൽ അതിനേക്കാൾ എത്രയോ മാരകമായ നമ്മുടെ എന്നെന്നും ജീവിക്കേണ്ട പരലോകത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന മാരകമായ അസുഖം നമ്മുടെ കൽബിന് ബാധിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ജീവിതത്തിലൊരു മാറ്റം, ഒരു ക്രമീകരണം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമുക്കൊരു അസുഖത്തിന്റെ ഒരു തുടക്കമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഘട്ടത്തിലാണ് നമ്മളെന്ന് പറ, ഒന്നാമത്തെ സ്റ്റേജിലാണെന്ന് പറഞ്ഞാൽ, പിന്നീടുള്ള നമ്മളുടെ ഓരോ കാര്യങ്ങളും എത്ര ശ്രദ്ധിച്ചിട്ടായിരിക്കും? സംശയമില്ല, ആദ്യഘട്ടത്തിൽ തന്നെ, ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ നമ്മുടെ രോഗം കണ്ടെത്തി, ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എത്ര ശ്രദ്ധയായിരിക്കും. പക്ഷേ നമ്മളെ ഹൃദയത്തിന് ബാധിച്ചിട്ടുള്ള രോഗത്തിനൊക്കെ എത്രയോ, അതൊക്കെ എത്രയോ സ്റ്റേജ് മറികടന്നിട്ടുണ്ടാകും, പക്ഷെ നമ്മൾക്ക് ആ രോഗത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. നമ്മുടെ ഹൃദയത്തിന് ബാധിച്ച മാരകമായ അസുഖങ്ങൾ എത്ര സ്റ്റേജിലെത്തിയിട്ടുണ്ട്, എത്ര സ്റ്റേജ് പിന്നിട്ടിട്ടുണ്ട് എന്നുള്ള ചിന്ത പോലും നമ്മൾക്കുണ്ടാകുന്നില്ല. അതാണ് ഹൃദയത്തിന് ബാധിക്കുന്ന അസുഖത്തോടുള്ള നമ്മുടെ നിലപാടും ശരീരത്തിന് ബാധിക്കുന്ന രോഗത്തോടുള്ള നമ്മുടെ നിലപാടും. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ, അഥവാ ശരീരത്തിന് ബാധിക്കുന്ന രോഗം നമ്മുടെ ദുനിയാവിനെ ബാധിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ അത് വല്ലാതെ ശ്രദ്ധിക്കും. നമ്മൾ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ശരീരം, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇബ്നുൽ ജൌസി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ള ഒരു നല്ല വാചകം, നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, യാ ഹാദ ദബ്ബിർ ദീനക കമാ ദബ്ബർത ദുനിയാക, എന്തു നല്ല ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം വലിയൊരു ആശയമാണ് പറഞ്ഞിട്ടുള്ളത്. ഏ സുഹൃത്തെ, സഹോദര, ദബ്ബിർ ദീനക, നിന്റെ ദീനിനെ കൃത്യമായി പ്ലാൻ ചെയ്യണം. കമാ ദബ്ബർത ദുനിയാക, നിന്റെ ദുനിയാവിനെ നീ പ്ലാൻ ചെയ്തതുപോലെ, നിന്റെ ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം, അടുത്ത വർഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ് നിന്റെ മനസ്സിലുണ്ട്, എന്നതുപോലെ നിന്റെ ദീനിന്റെ കാര്യത്തിൽ നിനക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ദീനിന്റെ കാര്യത്തിൽ ഒരു ആസൂത്രണം നീ നടത്തണം, ദുനിയാവിന്റെ കാര്യം നീ ആസൂത്രണം ചെയ്തതുപോലെ എന്നാണ് അതിന്റെ അർത്ഥം. യഹാദ ദബ്ബിർ ദുനിയാക കമാ ദബ്ബർത دبر دينك كما دبرت دنياك നീ നിന്റെ ദുനിയാവിനെ ക്രമപ്പെടുത്തിയതുപോലെ, കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതുപോലെ ദീനിന്റെ കാര്യം നീ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ദീനിയായ ജീവിതം എങ്ങനെയാകണം, എന്റെ ഓരോ ദിവസത്തെ അമലുകളും എങ്ങനെയായിരിക്കണം, എന്റെ ദീനിയായ നിലവാരം ഉയർത്താനുള്ള കാര്യങ്ങൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു പ്ലാനിങ് നമ്മൾക്കുണ്ടാകണം. നമ്മൾ ഞാനടക്കം നമ്മളൊക്കെ എത്രത്തോളം അതിൽ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ദീനിന്റെ കാര്യം നമ്മൾ തോന്നിയതുപോലെയാണ്, അത് സൗകര്യം ഉണ്ടാവുമ്പോൾ ചെയ്യുക, തരപ്പെട്ടാൽ ചെയ്യുക, അതൊന്നും ഒരു തർത്തീബോടുകൂടി ആസൂത്രിതമായി ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും മിക്ക ആളുകൾക്കും ഇല്ല. അതിന് തൗഫീഖ് ലഭിച്ച ആളുകൾ വളരെ കുറവാണ്. അവരുടെ അമലുൽ യൗമി വല്ലൈല, ഓരോ ദിവസത്തിലും ചെയ്യേണ്ട, രാത്രിയും പകലിലും ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞാൻ നാളെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ദീനിന്റെ കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇത്ര ജുസ്, ഇത്ര പേജ് ഖുർആൻ പാരായണം, എന്റെ ദിക്കറുകൾ, എന്റെ പഠനം എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട്, ദീനിന്റെ കാര്യത്തിൽ അത്രമാത്രം ആസൂത്രണത്തോടുകൂടി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച വളരെ കുറച്ച് ആളുകളാണ്. അതാണ് ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറഞ്ഞു, നീ അതുപോലെ നിനക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ابن ابي مليكه رحمه الله പറഞ്ഞു, ادركت 30 من اصحاب رسول الله صلى الله عليه وسلم, ഞാൻ 30 ഓളം സഹാബികളെ കണ്ടിട്ടുണ്ട്. كلهم يخاف النفاق على نفسي, നോക്ക് ഒരാളെ കണ്ടാൽ അയാളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒരാളെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ അയാളെ എല്ലാ സ്വഭാവവും നമുക്ക് കിട്ടുമോ? ഇല്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നു, നോക്ക് 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊക്കെ നിഫാഖിനെ ഭയപ്പെടുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ചിടപെട്ടാൽ തന്നെ മനസ്സിലാകും അവർക്ക് നിഫാഖിനെ അത്രത്തോളം അവർ ഭയപ്പെട്ടിരുന്നു. അല്ലാതെ ഓരോരുത്തരും നിങ്ങൾ നിഫാഖിനെ ഭയപ്പെടുന്നുണ്ടോ, നിങ്ങൾ നിഫാഖിനെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉത്തരം കിട്ടിയതല്ലല്ലോ അത്. അല്ല, അവരുടെ ജീവിതത്തിൽ അവർ നിഫാഖിനെ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് അദ്ദേഹം അവരെ കണ്ട മാത്രയിൽ, അല്ലെങ്കിൽ കുറച്ചു സമയം അവരുമായി ഇടപഴകിയതുകൊണ്ട് തന്നെ അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് എന്നെ കണ്ട ഞാൻ എന്തൊക്കെ കാര്യത്തിൽ ഭയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമോ? കുറച്ചു കാലം ഇടപെട്ടാൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം ഞാൻ ആവർത്തിച്ചു പറയുകയോ അല്ലെങ്കിൽ എന്റെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ വരുമ്പോഴേ അത് മനസ്സിലാകുള്ളൂ. എന്നതുപോലെ സഹാബികളെ കണ്ട് അവരെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ അവരെക്കുറിച്ച് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി, അവരൊക്കെ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത്. ആരാണ് ഈ സഹാബികൾ? സഹാബത്തിന്റെ ഫളൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഖൈറുൻ നാസി ഖർണി, ഏറ്റവും ഉത്തമരായ തലമുറയാണ്. മാത്രമല്ല ചില ആയത്തുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് റളിയല്ലാഹു അൻഹും വറദു അൻഹു പോലെയുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ സഹാബത്തും സ്വർഗത്തിലാണ്, എല്ലാ സഹാബത്തും സ്വർഗത്തിലാണ്. അങ്ങനെയുള്ള ആളുകളാണ് നിഫാഖിനെ ഭയപ്പെട്ടിരുന്നത്. ഇബ്നു സീരിയൻ റഹിമഹുള്ള പറഞ്ഞു, മാ അലയ്യ ശൈഉൻ അഖ്വഫു മിൻ ഹാദിയിൽ ആയ, സൂറത്തുൽ ബഖറയിലെ 8-ാമത്തെ ആയത്ത് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഇബ്നു സീരിൻ താബിഈയാണ്, അദ്ദേഹം പറയാണ്, ഈ ആയത്തിനേക്കാൾ എനിക്ക് പേടിയുള്ള മറ്റും ഇല്ല. എന്താണ് ആയത്ത്? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യദിനത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, പക്ഷെ വമാഹും ബിമുഅ്മിനീൻ, പക്ഷെ അവരുടെ വിശ്വാസം ശരിയല്ല. പറച്ചിൽ അവരുടെ സംസാരത്തിൽ അവർ വിശ്വാസികളാണ്, പക്ഷെ അവർ യഥാർത്ഥത്തിൽ വിശ്വാസികളല്ല. ഈ പറഞ്ഞിട്ടുള്ള ആയത്തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആയത്താണിത്. നമ്മളൊക്കെ പറച്ചിലിൽ വിശ്വാസികളാണ്, പക്ഷെ യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുണ്ടോ എന്നുള്ള പേടിയാണ് മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അയ്യൂബ് സഖ്തിയാനി താബിഈയാണ്, അദ്ദേഹം പറയാണ്, കുല്ലു ആയത്തിൻ ഫിൽ ഖുർആൻ ഫീഹാ ദിക്റു നിഫാഖ്, വിശുദ്ധ ഖുർആനിൽ നിഫാഖിനെ സംബന്ധിച്ച് പരാമർശമുള്ള ഏതായത്താകട്ടെ, അഖാഫുഹ അലാ നഫ്സി, ആ ആയത്തിലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഭയപ്പെടുന്നുണ്ട്. മുനാഫിഖിനെ കുറിച്ചൊരു ആയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ പേടിക്കുമെന്നുള്ളതാണ്. ഇത് വെറുതെ ആളാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ടോ നിഫാഖിനെ പേടിച്ച് ഭയങ്കര സംഭവമാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഒരിക്കലും സഹാബത്ത് അങ്ങനെ അതിനെ പേടിച്ചിട്ടുള്ളത്. അവർ അങ്ങേയറ്റം പേടിച്ചിരുന്ന കാര്യമാണത്, അത് വളരെ ആത്മാർത്ഥമായി പേടിച്ചതാണ്. നമുക്കറിയാം ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കിൻ ഫിൽ ജന്ന വ ഉമറു ഫിൽ ജന്ന വ ഉസ്മാനു ഫിൽ ജന്ന വ അലിയും ഫിൽ ജന്ന അങ്ങനെ എണ്ണിയ കൂട്ടത്തിൽ രണ്ടാമതായി എണ്ണിയതാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലിന്റെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം സ്വർഗത്തിലാണെന്നുള്ളത്. പക്ഷേ നിഫാഖിനെ സംബന്ധിച്ചുള്ള പേടി അതുകൊണ്ടും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അതാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബു സിർറി റസൂലില്ല, റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പിക്കാരൻ. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മദീനയിലുള്ള മുനാഫിഖുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹൽ അദ്ദനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുനാഫിഖീൻ, ആ കൂട്ടത്തിൽ എന്റെ പേര് റസൂൽ എണ്ണിയിട്ടുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒറ്റ ആളോട് മാത്രമേ മറുപടി പറഞ്ഞിട്ടുള്ളൂ, അത് ഉമറിനോട് മാത്രമല്ല, താങ്കളുടെ പേരില്ല. വല ഉസക്കി അഹദം ബഅദക, താങ്കൾക്ക് ശേഷം ഒരാൾക്കും ഞാൻ എന്ത് ചെയ്യൂല, തസ്കിയ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വന്ന് ചോദിക്കാണ് എന്റെ പേര് അതിലുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ അത് പറയില്ല, താങ്കളോട് പറയുന്നു താങ്കളുടെ പേര് അതിലില്ല. അത് വെറുതെ ഹുദൈഫ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒന്ന് വലുതാകാൻ വേണ്ടി ചോദിച്ചതല്ലോ, വളരെ ആത്മാർത്ഥമായി ചോദിച്ചതാണ് ഞാൻ അതിൽ എന്റെ പേര് അതിലുണ്ടോ എന്നുള്ളത്. അപ്പൊ എത്രമാത്രം അവർ ബേജാറായിട്ടുണ്ടാകും, എത്രമാത്രം അവർക്ക് പേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ ആ ചോദ്യം അങ്ങനെ വന്നിട്ടുള്ളത്. മുആവിയത്ത് ബിൻ ഖുർറ റഹിമഹുള്ള പറയാണ്, കാന ഉമർ യഖ്ഷാഉ, ഉമർ റളിയല്ലാഹു അൻഹു അതിനെ ഭയപ്പെട്ടിട്ടുണ്ട്. എന്തിനെ? നിഫാഖിന്. അതുകൊണ്ട് വആമനുഹു അന, ഞാനും അതിനെ ഭയപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് അൽ മുബശ്ശറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ പേടിക്കാതിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള ഇത് സലഫുകൾക്കിടയിൽ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാത്ത മാറൂഫായ കാര്യമാണ്. നിഫാഖിനെ ഭയപ്പെടുന്ന പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും പൊതുവെ എല്ലൊരു കാര്യമാണ്. അത് വിശ്വാസികൾ അത്രമാത്രം അവരിൽ മഅറൂഫായ ഒരു കാര്യമായിരുന്നു അത്, നിഫാഖിനെ ഭയപ്പെടുക എന്നുള്ളത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ തഖൂലു ഫീ മൻ ലാ യഖാഫു അലാ നഫ്സിഹി നിഫാഖ്, നിഫാഖിനെ ഭയപ്പെടാത്ത ഒരാളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോ ഇമാം അഹമ്മദിന്റെ മറുപടി എന്താ അറിയോ, വമൻ യഅമനു അലാ നഫ്സിഹി നിഫാഖ്, ആരാണ് നിഫാഖിനെ തൊട്ട് നിർഭയനാവുക, സ്വന്തത്തിൽ നിഫാഖ് സംഭവിക്കുമോ എന്ന പേടിയില്ലാത്ത ആരാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അങ്ങനത്തെ ഒരാൾ ഉണ്ടാകില്ല. വിശ്വാസികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുത്തൻ ഉണ്ടാകേണ്ട കാര്യമല്ല. അപ്പൊ അത്രമാത്രം അവർക്കിടയിൽ എന്താണ്, നിഫാഖിനെ ഭയപ്പെടാത്തൊരു വിശ്വാസിയോ എന്നാണ്. ഇനി നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ ആ നിഫാഖ് എന്നുള്ള പദം ഏതെങ്കിലും പ്രസംഗത്തിൽ കേൾക്കുക എന്നതിനപ്പുറത്ത്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നതിനപ്പുറത്ത്, എന്റെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് ഞാനും നിങ്ങളും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ച് ഒരു ബേജാറുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതാണ് ഇബ്നു അലി റഹിമഹുള്ള പറഞ്ഞത്, മൻ ഖാഫൻ നിഫാഖ അമീനഹു, ആര് നിഫാഖിനെ ഭയപ്പെട്ടുവോ അവൻ അതിൽ നിന്ന് സുരക്ഷിതനായി, അവന് നിഫാഖ് ഉണ്ടാകൂല. നിഫാഖിനെ ഭയപ്പെട്ട് ജീവിക്കുക, എന്റെ ജീവിതത്തിൽ നിഫാഖ് വരുമോ എന്ന ബേജാറോടുകൂടി ജീവിക്കുന്നയാൾക്ക് നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാം. വമാ അമീനഹു അഹദുൻ ഇല്ലാ വഖഅ ഫീഹി, എനിക്കൊന്നും നിഫാഖ് സംഭവിക്കൂല, ഞാനൊന്നും മുനാഫിഖാകൂല എന്ന ധാരണയിലാണ് ഒരുത്തൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇല്ലാ വഖഅ ഫീഹി, ആ നിഫാഖിൽ അവൻ ചെന്ന് പതിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിഫാഖിനെ തൊട്ട് നമ്മൾ നിർഭയരാണോ, നമ്മൾ നിഫാഖിൽ വന്ന് ചാടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നിഫാഖിനെ സംബന്ധിച്ചുള്ള പേടി നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ അത് കാരണമാകും. എങ്ങനെ കാരണമാകും? എല്ലാ നിലക്കും കാരണമാകും. നമ്മുടെ രഹസ്യ ജീവിതവും നമ്മുടെ പരസ്യ ജീവിതവും ഒക്കെ എന്ത് ചെയ്യും, അത് മുഖേന മാറും. ഇബ്നു റജബ് റഹിമഹുള്ള പറഞ്ഞു, അല്ലദി ഫസ്സറഹു ബിഹി അഹ്ലുൽ ഇൽമിൽ മുഅ്തബറൂൻ, അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാർ നിഫാഖിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ളത്, അന്ന നിഫാഖ ഫി ശർഇ അൻഖസിമു ഇലാ ഖിസ്മൈൻ, നിഫാഖ് എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുണ്ട്. അഹദുഹുമ അൽ നിഫാഖുൽ അക്ബർ, അതിലൊന്ന് വലിയ നിഫാഖാണ്. എന്താ വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ, വഹുവ അൻ യുൽഹിറൽ ഇൻസാനു അൽ ഈമാന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ. പ്രത്യക്ഷത്തിൽ അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, മലക്കുകളിൽ വിശ്വസിക്കുന്നു, അമ്പിയാക്കന്മാരിൽ വിശ്വസിക്കുന്നു, പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്ന് അവൻ പ്രത്യക്ഷത്തിൽ അത് അറിയിക്കും. വയുബ്തിനു മാ യുനാഖിദു ദാലിക കുല്ലഹു ഔ ബഅ്ദഹു. എന്നാൽ അവന്റെ രഹസ്യത്തിൽ, അവന്റെ മനസ്സിൽ അതിനോട് പൂർണ്ണമായി അല്ലെങ്കിൽ അതിന്റെ കുറച്ചു ഭാഗത്തോട് അവൻ നേരെ എതിരായിരിക്കും. വഹാദാ ഹുവൽ നിഫാഖു അല്ലദീ കാന ആല അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനസല അൽ ഖുർആനു ബിദമ്മി അഹ്ലിഹി വതക്ഫീരിഹിം വഅഖ്ബറ അൻ അഹ്ലഹു ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. ഇവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഉണ്ടായിരുന്നവർ. അവരുടെ വിഷയത്തിലാണ് ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അവരാണ് കാഫിറുകളെന്ന് ഖുർആൻ അവരാക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അവരാണ് നരകത്തിന് ഏറ്റവും അടിത്തട്ടിലുള്ളത്. അപ്പൊ നിഫാഖുൻ അക്ബർ. വസാനി അൻ നിഫാഖുൽ അസ്ഹർ, രണ്ടാമത്തെ ചെറിയ നിഫാഖാണ്. വഹുവ നിഫാഖുൽ അമൽ, അത് അമലിൽ സംഭവിക്കുന്ന നിഫാഖാണ്. വഹുവ അൻ യുൽഹിറൽ ഇൻസാനു അലാനിയതൻ സാലിഹ. എന്താ ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞു? അവൻ പരസ്യത്തിൽ അവന്റെ സൽക്കർമ്മങ്ങളൊക്കെ പ്രകടമാക്കും. വയുബ്തിനു മാ യുഖാലിഫു ദാലിക്, എന്നാൽ രഹസ്യ ജീവിതത്തിലോ നേരെ എതിരായിരിക്കും. പരസ്യത്തിൽ അവൻ നന്മയെ കാണിക്കും. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഈ ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ വലിയ നിഫാഖിലേക്കുള്ളൊരു വസീലയാണ്. അങ്ങനെ ചെറുതായിട്ടാണ് വലുതാകുക. ഏതുപോലെ തിന്മകൾ അങ്ങനെ ചെയ്ത് ചെയ്ത് കുഫറിലേക്ക് എത്തുന്നതുപോലെ, അങ്ങനെ അവന്റെ മരണസമയത്ത് അവൻ കാഫിറായി മരിച്ചുപോകും എന്നതുപോലെ, ചെറിയ നിഫാഖിൽ നിന്ന് തുടങ്ങി വലിയ നിഫാഖിലേക്ക് എത്തി അങ്ങനെ അവസാനം മരിക്കുന്ന സമയത്ത് അവൻ ഖാലിസായ മുനാഫിഖായി, ഈമാൻ മൊത്തം ഇല്ലാത്ത അവസ്ഥയിൽ അവൻ മരിച്ച് മണ്ണോട് ചേരുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടേണ്ട, പേടിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നിഫാഖിനെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? എങ്കിൽ നമ്മൾക്ക് നമ്മുടെ രഹസ്യം നന്നാക്കാൻ സാധിക്കും. നമ്മുടെ രഹസ്യം നന്നാക്കാൻ സാധിച്ചാൽ എന്താണ് അതിന്റെ പ്രത്യേകത? രഹസ്യ ജീവിതം നന്നായി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറഞ്ഞത് കാണാം. ഫൈദാ കാനത്തി സരീറതു സാലിഹതൻ ജയ്യിദതൻ സഹീഹതൻ, രഹസ്യം അത് നല്ലതാണ്, സഹീഹതൻ ശരിയാവണ്ണമാണ്, നല്ല രൂപത്തിലാണ് രഹസ്യമെങ്കിൽ, ഫഅബ്ശിർ ബിൽ ഖൈർ, നീ നന്മ കൊണ്ട് ഖൈർ കൊണ്ട് സന്തോഷിക്കുക. നമ്മുടെ രഹസ്യ ജീവിതം എന്താണ് എന്ന് നമ്മളൊന്ന് സ്വയം ആലോചിച്ചു നോക്കുക. അത് ഖൈറാണ്, നല്ല രൂപത്തിലാണ്, ജയ്യിദാണ്, സഹീഹാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾക്ക് സന്തോഷിക്കാം. രഹസ്യ ജീവിതം ക്ലിയറാണ് എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി നമ്മൾ ഒരു മുഹാസബത്തു നഫ്സ് ആത്മവിചാരം നടത്തുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ന് മനസ്സിലായാൽ രഹസ്യ ജീവിതം അങ്ങനെയാണെങ്കിൽ ഫഅബ്ഷിർ ബിൽ ഖൈർ, നീ ഖൈർ കൊണ്ട് സന്തോഷിക്കുക. എനിക്ക് സന്തോഷിക്കാം, കാരണം നീ ഖൈറിലാണ്. കാരണം ഒരുത്തന്റെ രഹസ്യം അവൻ നന്നാക്കി കഴിഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ, ഫൈദാ ഹസുനതി സറായിറു, ഒരുത്തന്റെ രഹസ്യം നന്നായാൽ അസ്ലഹല്ലാഹു ലവാഹിർ, അവന്റെ പരസ്യം അള്ളാഹു നന്നാക്കും. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ രഹസ്യം നന്നാക്കാൻ ശ്രമിച്ചാൽ രഹസ്യം നന്നായാൽ അസ്ലഹല്ലാഹു ദവാഹിർ, പരസ്യം അള്ളാഹു നന്നാക്കും. പരസ്യം നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ക്ലിയറാണോ, അള്ളാഹു നമ്മുടെ രഹസ്യം നന്നാക്കിയിരിക്കും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ രഹസ്യ ജീവിതം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിലും നന്മകൾ ചെയ്യുന്ന കാര്യത്തിലും ഇത് രണ്ടും ഒരുപോലെ ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുപരിചിതമായ ഹദീസ്, മനിസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബീഉ മിൻ അമലിൻ സാലിഹിൻ ഫലിയഫഅൽ, നിങ്ങൾക്ക് ഒരുത്തിന് സാധിക്കുമെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന സൽക്കർമ്മം അത് ഒരുത്തിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഫലിയഫഅൽ, അവൻ ചെയ്യട്ടെ. ആരും കാണാത്ത രൂപത്തിൽ ഇബാദ സിരിയ അല്ലെ, ഇബാദത്തു ഫിസ്സിർ, രഹസ്യ ജീവിതത്തിലുള്ള നന്മകൾ അത് അവന് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്യട്ടെ. എല്ലാം രഹസ്യമാക്കി ചെയ്യാൻ സാധിച്ചുകൊള്ളണം എന്നില്ല. പക്ഷെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാതെ സ്വന്തം അടുത്ത ആളുകൾ പോലും, ഞാനും എന്റെ റബ്ബും അത് രേഖപ്പെടുത്തിയ മലക്കുമല്ലാതെ ആരും മറ്റാരും അറിയാത്ത കർമ്മങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അബു ഹാസിം സലമത്ത് ബിനു ദീനാർ റഹിമഉള്ള പറഞ്ഞു, ഉക്തും ഹസനാതിക കമാ തക്തും സയ്യിആതിക, നിന്റെ സൽക്കർമ്മങ്ങൾ മറച്ചു വെക്കണം. ഏതുപോലെ? കമാ തക്തുമു സയ്യിആതിക, നിന്റെ തിന്മകൾ നീ മറച്ചു വെക്കുന്നത് പോലെ. നമ്മുടെ തിന്മകൾ ആരും അറിയാൻ നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ. മാന്യന്മാരങ്ങനെയാണ്. മുജാഹിറുകൾ അവരുടെ കാര്യം വിട്ടേക്കുക. പൊതുവെ മാന്യന്മാർ അവരുടെ രഹസ്യ തിന്മ ആളുകൾ അറിയുന്നത് പേടിക്കും. അതുപോലെ നിനക്ക് നന്മയും മറച്ചു വെച്ച് ചെയ്യാൻ സാധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ രഹസ്യം നന്നാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പരസ്യം നന്നാക്കും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം? മുന്നോട്ട് പോകാൻ സാധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞിട്ടുള്ള നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകുന്ന ഒരു പ്രാർത്ഥന നമ്മൾ മുമ്പ് നമ്മുടെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖ് സലാസു എന്നുള്ള ഹദീസ് എടുത്ത സമയത്താണോ നിനക്ക് ഓർമ്മല്ല. നമ്മൾ എന്തായിരുന്നാലും പിന്നെ അത് പഠിച്ചിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖ് സലാസു എന്നുള്ള ഹദീസ് എടുത്തപ്പോൾ തന്നെയാണത്. അപ്പോ അത് നിങ്ങളെ കയ്യിൽ ഉള്ള ആളുകൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി അത് തരാം. സ്ത്രീകളുടെ ഭാഗത്തത് കൊടുക്കണം. നമ്മൾ മുമ്പ് പഠിപ്പിച്ചതാണ്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. സ്ത്രീകളുടെ ഭാഗത്തും കൊടുക്കിട്ടോ. നമ്മൾ നിഫാഖിനെ ഭയപ്പെട്ടതുകൊണ്ട് കാര്യം മാത്രം കാര്യമില്ലല്ലോ. നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ഇസ്തിആദ നടത്തുക, ശരണം തേടുക അള്ളാഹുവിനോട്, നിഫാഖിൽ നിന്ന് രക്ഷ തേടുക. അതാണ് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പ്രാർത്ഥനയിൽ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ കുഫർ, അള്ളാഹുവേ ഞാൻ ഇന്നോട് രക്ഷ തേടുന്നു മിനൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്ന്, വൽ കുഫർ കുഫറിൽ നിന്ന്, അതുപോലെ തന്നെ വൽ ഫുസൂഖ് തമ്മാടിത്തത്തിൽ നിന്ന്, വ ഷിഖാഖ് അനൈക്യത്തിൽ നിന്ന്, ഭിന്നിപ്പിൽ നിന്ന്, വൻ നിഫാഖ് നിഫാഖിൽ നിന്ന്. അപ്പൊ നിഫാഖിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടി. വ സുംഅത്തി വ റിയാ, സുംഅത്ത് എന്ന് പറഞ്ഞാൽ കീർത്തി. എന്താ കീർത്തി എന്ന് പറഞ്ഞാൽ? റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യത. അറിയാഉ ഫിൽ അമൽ വ സുംഅത്തു ഫിൽ ഖൗൽ, റിയാ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിൽ ഉണ്ടാകുക, ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക. സുംഅത്ത് എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെ ചെയ്തത് ഇങ്ങനെ എടുത്തു പറയും, ചെയ്തത് എടുത്തു പറയും. ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ഇതിൽ പറഞ്ഞ ഒരു കാര്യവും ചെറുതല്ല. ഇതിലേതാ ചെറുത്? ഫഖ്റ് ചെറുതാണോ? കുഫ്ര് ചെറുതാണോ? ഫുസൂഖ് ചെറുതാണോ? ഷിഖാഖ് ചെറുതാണോ? നിഫാഖ് റിയാസ് ഒന്നും എന്തല്ല, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാ. ഒന്നുകിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നു, ഇതൊക്കെ പരലോകമായിട്ട് ബന്ധപ്പെട്ടതാ. ഫഖ്റ് സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മൾ കുഫറിലേക്ക് വരച്ചു. നമുക്ക് ജീവിക്കാൻ വകുപ്പില്ലെങ്കിൽ നമ്മൾ ചില പല ഹറാമിലേക്കും പുച്ചെന്ന് ചാടും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിന്റേതായ വലിയ അപകടകരമായ അവസ്ഥയുള്ള കാര്യങ്ങൾ, അതൊക്കെ അതിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് രക്ഷ തേടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ഉള്ളത്. ഈ പ്രാർത്ഥന എല്ലാവരും പഠിക്കണം. നമ്മൾ നിഫാഖിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ഭയപ്പെടേണ്ടത്. നിഫാഖ് എന്നിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് നിഫാഖ് മുനാഫിഖയുടെ അടയാളങ്ങളൊക്കെ പഠിച്ചിട്ട് ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് പരിശോധിക്കുക എന്ന് വിട്ടുനിൽക്കുക. അതേപോലെ തന്നെ നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേറെയും മാർഗം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള അൽ ഇസ്തിആദതു മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത്. അപ്പോ ഇതടക്കം ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആറെണ്ണം ഓർമ്മണ്ടോ? ആദ്യം പറഞ്ഞത് എന്താണ്? രഹസ്യ ജീവിതം മോശമായാൽ ഉണ്ടാകുന്ന ദുനിയാവിലും പരലോകത്തും ഉണ്ടാകാവുന്ന ശിക്ഷകളും അപകടങ്ങളും നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞത് അള്ളാഹു തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും ശരിക്ക് പഠിച്ച് ജീവിതത്തിൽ പകർത്തുക. അതിൽ പ്രത്യേകിച്ചു ചില പദങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, അർ റഖീബ്, അസ്സമീ അലീം അൽഖബീർ പോലെയുള്ള നാമങ്ങൾ പഠിച്ച് ജീവിതത്തിൽ അമലാക്കുക, അതിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. മൂന്നാമത് പറഞ്ഞത് അൽഹയാ ഉ മിനല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക, അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട്. നാലാമത്തെ അൽഹയാ ഉ മിനൽ മലായിക, മലക്കുകളെ തൊട്ട് ലജ്ജിക്കുക. നമ്മളെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നമ്മുടെ കൂടെയുണ്ടാകുന്ന മലക്കുകളെ തൊട്ട് ലജ്ജിക്കുക. അഞ്ചാമത് പറഞ്ഞത് അദിഖുറുൽ മൗത്ത്, മരണചിന്തയും സുഉൽ ഖാത്തിമ, ഈ തിന്മയിലൂടെ കടന്നുപോയാൽ നമ്മൾക്ക് നമ്മുടെ ഖാത്തിമ, നമ്മുടെ പര്യവസാനം മോശമായിരിക്കും എന്നുള്ള ചിന്ത. നമ്മൾ അവസാന സമയത്ത് മരിക്കുമ്പോൾ നമ്മൾക്ക് ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനം ഉണ്ടാകില്ല. തിന്മ ചെയ്തു പോകുന്ന ആളുകൾ ആ തിന്മയിൽ തന്നെയായിരിക്കും മരിക്കുക. ഈ കാര്യങ്ങൾ ഓർക്കുക. അഞ്ചാമത്, ആറാമത് നമ്മളെന്ന് പറഞ്ഞു, നിഫാഖിനെ തൊട്ടുള്ള ഭയപ്പാട്. നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം നമ്മൾ നിഫാഖിനെ ഭയപ്പെടുന്നുണ്ടോ അതിന്റെ അളവനുസരിച്ച് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകും. നമ്മൾ നിഫാഖിനെ കുറിച്ച് എത്രത്തോളം നിർഭയരാണോ നമ്മുടെ ജീവിതം, നമ്മുടെ രഹസ്യ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു പേടിയുണ്ടാകില്ല. കാരണം നമുക്ക് നിഫാഖ് വരുമെന്നുള്ളൊരു ബേജാറ് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ നിഫാഖിന്റെ അംശം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഇത്തരത്തിലുള്ള മാരകമായ ഹൃദയത്തെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല നമ്മയെല്ലാം യഥാർത്ഥ ഈമാനിന്റെ ഉടമകളാക്കി മരിപ്പിക്കട്ടെ. അള്ളാഹു തആല ഈ പറഞ്ഞിട്ടുള്ള രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ രഹസ്യം പരസ്യത്തേക്കാൾ ഏറ്റവും നല്ല രൂപത്തിലായി അള്ളാഹു സഹായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു.